ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം പാടിയ പാട്ടിൽ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ നമ്മൾ വലുതെന്ന് കാണുന്ന പല കാര്യങ്ങളും അത് വളരെ അപരിചിതമാവണം ചെറുതായി പോകും. സ്ട്രേഞ്ച്ലി ഡിം എന്നാണ് നമ്മൾ പാടിയത്. അത് എന്തുകൊണ്ടാ മറ്റു പലർക്കും വിലപ്പെട്ടതായിട്ട് തോന്നുന്നത്, നമുക്ക് വിലപ്പെട്ടതായിട്ട് തോന്നാത്തത്? അത് വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലോകം വിലപ്പെട്ടത് എന്ന് തോന്നുന്ന പലതും നമുക്ക് വിലപ്പെട്ടതായി തോന്നുകയില്ല. യേശുക്രിസ്തുവിന്റെ ജീവിതം ഭൂമിയിൽ അങ്ങേയറ്റം മോഹിപ്പിക്കുന്ന, വളരെ നമുക്ക് ആഗ്രഹം തോന്നുന്ന ഒരു ജീവിതമായിരുന്നു. ആ ജീവിതത്തിന്റെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും അതിന്റെ അകത്തൊരു കളങ്കം പറയാനില്ല, ഒരു എന്തെങ്കിലും ഒരു ആരോപണം നമുക്ക് പറയാനില്ല. ഒരു ദൈവം ശരിക്കും ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനായിട്ട് ജീവിച്ചാൽ ഇങ്ങനെ വേണം ജീവിക്കാൻ എന്നൊരു ചിന്തകൻ പറഞ്ഞത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. മറ്റേതൊരു അവതാരത്തെയും എടുത്തു നോക്കൂ, മറ്റേതൊരു ആ നിലയിലെ ദൈവം ഭൂമിയിൽ വന്നു എന്ന ആളുകൾ പറയുന്ന അവതാരങ്ങളെയൊക്കെ അവരുടെ ജീവിതം പരിശോധിക്കൂ. പക്ഷെ ഇതുപോലെ ഒരു ജീവിതം വേറൊരിടത്ത് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. യേശുവിന്റെ ജീവിതത്തിന്റെ എവിടെ തൊട്ടാലും നമുക്ക് ആ പ്രത്യേകതകൾ കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലെ രണ്ട് ചെറിയ ഒന്ന് രണ്ട് വാക്കുകൾ പറയാനായിട്ടാണ് എന്റെ മനസ്സിലുള്ളത്. അതിന്റെ 5-ാമത്തെ വാക്യം, 5 മുതലുള്ള വാക്യങ്ങൾ. യേശുവിന്റെ അടുത്ത് പടയാളികള് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് യൂദാ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകരെയും അവരെ വന്നപ്പോൾ യേശു പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മളെ കാണുന്നത്. അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ, യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസ്രയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോടുകൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്നവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. നിങ്ങൾ ആരെ തിരയുന്നു എന്നവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രയനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. നോക്കുക, യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്ന ആ സമയത്ത് യേശു പറഞ്ഞ ആ വരികളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ആവർത്തിച്ചു വരുന്ന 3 തവണ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ തന്നെ. വളരെ സമ്മതത്തോടെ താൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഒരപകടം വരുമ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ഒരു മനോഭാവമല്ല, ഞാൻ തന്നെ. നോക്കുക, ഈ പാനപാത്രം കുടിക്കുന്നത് എളുപ്പമല്ല എന്ന് തനിക്കറിയാം, എങ്കിലും അത് ദൈവഹിതമാണെന്ന് പിതാവിന്റെ ഹിതമാണെന്ന് അറിഞ്ഞപ്പോൾ യേശു തന്നെത്താനെ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ തന്നെയാണ്. ഈ നമ്മളെ ദൈവവചനത്തില് ലേഖനങ്ങളിലേക്ക് പോയാൽ യേശുവിന്റെ ഈ നിലയിലുള്ള ആ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് പലയിടത്തും ആവർത്തിച്ചു വരുന്ന ഒരു വാക്കുണ്ട്, തന്നെത്താൻ എന്നൊരു വാക്കുണ്ട്. ഒരു കൊച്ചു വാക്കാണ് ആ വാക്ക്. ഗലാത്യർക്കെഴുതിയ ലേഖനം നോക്കുക. ഇവിടെ യേശു താൻ തന്നെ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു മനോഭാവം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, നമ്മുടെ അതിന്റെ അവസാന ഭാഗം, നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ത് ചെയ്തു? തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതൊരു നിർബന്ധത്തിലല്ല, തന്നെത്താൻ. നോക്കുക, ഒരു കൊച്ചു പദമാണ്, ആ പദം കാര്യങ്ങളെ എത്ര വ്യത്യാസമാക്കി തീർക്കുന്നു. ഓ, ഇവിടെ നോക്കുക, നമ്മുടെ പാപങ്ങൾ നിമിത്തം യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. വേറൊരു വാക്യം നമ്മൾ നോക്കുമ്പോൾ 1 തിമൊഥെയൊസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥന് ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അവിടെയും യേശുവിന്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ താന് മറുവിലയായിട്ട്, എല്ലാവർക്കും ഒരു മറുവിലയായിട്ട്, ഒരു റാൻസമായിട്ട് താൻ തന്നെ തന്നെ കൊടുത്തു. കൊടുത്തത് എങ്ങനെയായിരുന്നു? തന്നെത്താൻ. അവിടെ ഒരു നിർബന്ധമില്ല. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം നോക്കുക. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അതിന്റെ രണ്ടാമധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ 8 വാക്യം നോക്കുമ്പോൾ, ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം നോക്കുക. എഫേസ്യർക്കെഴുതിയ ലേഖനം അതിന്റെ 5 സഭയ്ക്കായിട്ട് താനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. 5:27 വാക്യം, കറാ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലെല്ലാം ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ്, ഒരു കൊച്ചു വാക്കാണ് തന്നെത്താൻ. നാം അതുപോലെ എഫേസ്യർക്കെഴുതിയ ലേഖനം 5 നോക്കുക. 5 അതിന്റെ 2 വാക്യം, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. നോക്കുക പ്രിയമുള്ളവര്, ഇന്ന് രാവിലെ നമ്മൾ സാധാരണ ചിലപ്പോഴെന്തെങ്കിലും ചരിത്രത്തിൽ നിന്ന്, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് നമ്മൾ പ്രസംഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ എടുത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ഉപദേശ വിഷയമെടുത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മൾ ഒരു വാക്കാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, തന്നെത്താൻ എന്നൊരു വാക്ക്. യേശുവിന്റെ മരണത്തോട് പറയുന്ന ഭാഗങ്ങളിലെല്ലാം എന്തുകൊണ്ടാണ് ഈ നിലയിൽ തന്നെത്താൻ എന്നൊരു വാക്ക് വരുന്നത്? യേശുവിന്റെ ഒരു റെഡിനസ്, ആ കഷ്ടം സഹിക്കാനായിട്ടുള്ള ഒരു ആ നിലയിലുള്ള സ്വാഭാവികമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു മനോഭാവം യോഹന്നാന്റെ സുവിശേഷം 18 നമ്മൾ നേരിട്ട് കണ്ടു. ഞാൻ തന്നെ എന്ന് പറഞ്ഞ അതേ മനോഭാവം ഇതാ ലേഖനങ്ങൾ എഴുതിയ ദൈവഹൃദയന്മാര് കണ്ടെത്തി. അവര് പറയുന്നു, യേശു നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നത് എങ്ങനെയാണ്? തന്നെത്താൻ മറുവിലയായി തീർന്നു. നമുക്ക് വേണ്ടി കർത്താവ് എങ്ങനെയാണ് തന്നെ തന്നെ ഒഴിച്ചത്? തന്നെത്താൻ ഒഴിച്ചു. എങ്ങനെയാണ് താഴ്ത്തിയത്? തന്നെത്താൻ താഴ്ത്തി. ഓ, സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്? തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് വേണ്ടി എങ്ങനെയാണ് സൗരഭ്യ ബലിയായി തീർന്നത്? തന്നെത്താൻ. നോക്കുക, യേശു താൻ തന്നെ ഈ ഭൂമിയിലേക്ക് വരികയും നമുക്ക് വേണ്ടി ക്രൂശ്മരണം സഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ നിലയിലെ ലോക സ്ഥാപനത്തിൽ തന്നെ തീർച്ചപ്പെടുത്തിയിരുന്ന ഒരു കാര്യമായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 13 യേശു ഭൂമിയിൽ വരികയും മരിക്കുകയും ചെയ്യുക എന്നുള്ളത് ലോക സ്ഥാപനത്തിൽ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിന്റെ 13 വെളിപ്പാട് പുസ്തകം 13 അതിന്റെ 8 വചനം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ. യേശു താന് ലോകമുണ്ടായി മനുഷ്യനെ പാപത്തിന് വീഴുന്ന ആ ഒരു ഘട്ടത്തിനായിട്ട് തുടക്കത്തിൽ തന്നെ ഈ പാപങ്ങളുടെ പരിഹാരാർത്ഥം യേശു ഭൂമിയിൽ വരികയും മരിക്കുകയും വേണം എന്നുള്ളത് തീരുമാനമായി. താനത് സമ്മതിച്ചു. താനതിനായിട്ട് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ തീരുമാനമായപ്പോ ഇവിടെ ഇതാ ദൈവം പറയുന്നത്, ലോക സ്ഥാപനത്തിൽ തന്നെ അറുക്കപ്പെട്ടു. അതിനുശേഷം കേവലം നമ്മൾ ഇപ്പോഴുള്ളതിന് 2000 മുമ്പ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ചരിത്രപരമായിട്ട് ശരിയായിരിക്കാമെങ്കിലും ദൈവികമായ ദൃഷ്ടിയിൽ, സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ, ലോക സ്ഥാപനത്തിൽ തന്നെ യേശു എന്ത് ചെയ്തു? അവിടുന്ന് അറുക്കപ്പെട്ടു. യേശു അതിനായിട്ട് അങ്ങനെ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് അത് ഒരു നിർബന്ധത്താലല്ല. തന്നെത്താൻ എന്നുള്ള വാക്ക് അത് അത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് അത് താന് ഒരു നിർബന്ധമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു നിർബന്ധമില്ല, താൻ മനസ്സോടെ ചെയ്യുന്നതാണ് തന്നെത്താൻ. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സന്തോഷം ഉണ്ടാവാം, അതിൻ്റെ അകത്തൊരു വലിയൊരു എന്താ ഒരു കടമ നിറവേറ്റുന്നത് പോലെ ഒരു നിർബന്ധം, ആ എങ്ങനെങ്കിലും പോയേ പറ്റുള്ളൂ, എന്ത് ചെയ്യാം എന്നുള്ള നിലയിലല്ല. താനത് സന്തോഷത്തോടെ താൻ അതിന് വിധേയനായി നോക്കുക. തന്നെത്താൻ എന്നുള്ള ആ വാക്ക് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, തന്റെ ആ സമ്മതം, തന്റെ ആ അതിനായിട്ടുള്ള താല്പര്യം. രണ്ടാമത്, അത് സന്തോഷത്തോടെ ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇങ്ങനെ സന്തോഷത്തോടെ നമുക്ക് വേണ്ടി കർത്താവ് ലോക സ്ഥാപനത്തിങ്കിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, ഏൽപ്പിച്ചു കൊടുത്ത് അത് തീരുമാനമായി കഴിഞ്ഞപ്പോ ഈ ഓരോ ഘട്ടത്തിലും എപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകേണ്ടത്? കാലത്തികമെങ്കിൽ ആ സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിക്കണം. പക്ഷെ അത് എപ്പോഴാണ് യേശു താല്പര്യപൂർവ്വം? ആ ഞാൻ ചിലപ്പം ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭാവന ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ ഓർക്കും, സ്വർഗത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെ ഇരിക്കുമ്പോ സത്യത്തിൽ എപ്പോഴാണ് പോകേണ്ടതെന്നുള്ളത് പിതാവും യേശു തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ സമയവും നാളും നാഴികയും എന്റെ പിതാവല്ലാതെ മറ്റാരും അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്റെ ആദ്യത്തെ വരവ് സംബന്ധിച്ചുള്ള കാര്യവും അതെപ്പോഴാണ് ആ കാലം തികവിങ്കൽ താൻ ഭൂമിയിലേക്ക് വരേണ്ടത് അതൊരുപക്ഷെ പിതാവ് മാത്രം അറിയുന്ന ഒരു കാര്യമായിരിക്കാം. പുത്രൻ ഓരോ സന്ദർഭത്തിലും അവരൊന്നിച്ചവിടെ ആയിരിക്കുമ്പോ പിതാവേ ഞാൻ പോകാൻ സമയമായോ താല്പര്യത്തോടെ കാത്തിരിക്കുക. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അബ്രഹാം യാഗം കഴിക്കാൻ പോയ ഒരു സന്ദർഭം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 22-ാമത്തെ അധ്യായത്തിലെ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോ 22-ാമത്തെ അധ്യായത്തില് അബ്രഹാമും ഇസാക്കും കൂടെ യാഗം കഴിക്കാനായിട്ട് പോകുന്ന ആ രംഗം, അവിടെ വെച്ച് അതിന്റെ 7-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇസാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്നവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. ഈ ചോദ്യവും മറുപടിയും അത് കേവലം അന്നേരത്തെ രംഗത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. ഈ ചോദ്യം ഇസാക്ക് ചോദിക്കുകയാണ്, അപ്പാ ആട്ടിൻകുട്ടി എവിടെ. അബ്രഹാം മറുപടി പറയുകയാണ്, മകനെ ദൈവം നോക്കിക്കൊള്ളും. ഇത് കേവലം നമ്മൾ പലപ്പോഴും ആ ഒരു രംഗത്തോട് ചേർത്ത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. മോറിയാമലയില് അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാൻ പോകുന്നു, അവിടെ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും എന്നുള്ള നിലയിലായിരിക്കാം നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നാൽ നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഈ അബ്രഹാമും ഇസാക്കും യാഗം കഴിക്കാൻ പോകുന്ന ആ രംഗം സ്വർഗത്തിലെ സഭ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ക്രിസ്തു ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം ഇസാക്കിന്റെ നാവിൽ നിന്നൊരു ചോദ്യം ഉയരുന്നു, അപ്പാ ആട്ടിൻകുട്ടി എവിടെ എന്ന ആ ചോദ്യം കേവലം ആ ഒരു പ്രത്യേക മോറിയാമലയിലെ യാഗത്തോടുള്ള ബന്ധത്തിലാണോ? മാനവരാശിയുടെ മുഴുവൻ പ്രതിനിധിയായിട്ട് നിന്ന് ഇസാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ലോകം, ഈ ഭൂമി, മാനവരാശി മുഴുവൻ പാപത്തിൽ വീണിരിക്കുന്നു, എവിടെ ആട്ടുകുട്ടി എവിടെ? ഈ ചോദ്യം ഒരുപക്ഷെ ആകാശ സീമകളെ അതിലംഘിച്ച് ഉയരത്തിൽ അങ്ങ് ചെന്ന് സ്വർഗത്തിൽ പിതാവിന്റെയും പുത്രന്റെയും സന്നിധാനത്തിൽ എത്തിക്കാണും. ഓ പിതാവ്, പുത്രൻ, ആട്ടുകുട്ടി എവിടെ? ഉടനെ തന്നെ അബ്രഹാമിന്റെ മറുപടി, ദൈവം നോക്കിക്കൊള്ളും. ഇത് ഈ രംഗത്ത് യേശു ഒരുപക്ഷെ പിതാവിന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കാം, പിതാവ് തിരിച്ചു നോക്കിയിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പ്രിയമുള്ളവരെ, ഇത് കേവലം ഒരു ആ പ്രത്യേക സന്ദർഭത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അതിന് ആ നിലയിലും ഒരു ആത്യന്തികമായ ഒരു നിറവേറലും ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ പാപത്തിൽ വീണപ്പം മുതൽ മാനവരാശിയുടെ എക്സ്പ്രസ് ചെയ്യപ്പെടാത്ത ചോദ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ആട്ടുകുട്ടി എവിടെ? ആട്ടുകുട്ടി എവിടെ? ആരും അതിനൊരു മറുപടി നൽകാനായിട്ടില്ല. അബ്രഹാം വിശ്വാസത്തിൽ പറയുന്നു, ദൈവം നോക്കിക്കൊള്ളും മകനെ. ഒരുപക്ഷെ ഈ ചോദ്യം കേട്ടപ്പോൾ, ഇസാക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ യേശു പിതാവിന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കാം. ഉടനെ അബ്രഹാമിന്റെ മറുപടി വന്നപ്പോ പിതാവ് തലകുലുക്കിയതെ മകനെ. ഈ ഈ കർത്താവ് ചുരുക്കത്തിലെ ഭൂമിയിലേക്ക് വന്നപ്പോ ഇവിടെ ഇതാ യോഹന്നാൻ സ്നാപകൻ ഒന്നാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാ. അന്ന് മോറിയാമലയിൽ വെച്ച് ചോദിച്ച ആ ചോദ്യം, ദൈവം നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞ അബ്രഹാമിന്റെ ആ മറുപടിയുടെ നിറവേറൽ പോലെ യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതാണ് ദാ ഇതാണ് ആട്ടിൻകുട്ടി. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു, നമുക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് ഒരു നിറ അതിനൊരു ഒരു റാൻസം, അതിനൊരു ഒരു നഷ്ടപരിഹാരം ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് ഒരു പരിഹാര ബലി, അതിനൊരു സാധ്യതയും ഇല്ലായിരുന്നു. ദൈവം തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ പ്ലാൻ ചെയ്ത് ആ നിലയിലെ കാര്യങ്ങളെ ക്രമീകരിച്ച് ഈ ഒരൊറ്റ വഴിയല്ലാതെ ഒരു വഴിയില്ലായിരുന്നു. യേശു അതിനുവേണ്ടി തയ്യാറായിരുന്നു. ലോക സ്ഥാപനത്തിൽ തന്നെ താൻ അറക്കപ്പെട്ടു, താൻ അതിന് വില്ലിംഗ് ആയിരുന്നു. ആ വില്ലിംഗ്നെസ്, ആ താല്പര്യം, ആ താല്പര്യത്തോടെ ഓരോ നിമിഷവും സ്വർഗത്തിലെ താൻ ആ നിലയിൽ വെയിറ്റ് ചെയ്തു. ഓ, ഒടുവിൽ കാലത്തെ ഏഴുകയാൽ ഭൂമിയിലേക്ക് വന്നു. ഒടുവിൽ ഇതാ ആ സന്ദർഭത്തിലേക്ക് കടന്നു വരുമ്പോ യേശു തന്നെ താനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ തന്നെ. നിങ്ങൾ ആരെയാ തിരയുന്നത്? നസ്രയനായ യേശുവിനെയാണോ? അത് ഞാൻ തന്നെ, ഞാൻ തന്നെയാണത്. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞപ്പോൾ അവര് പിടിക്കാൻ വന്നവര് യേശുവിന്റെ ആ വാക്കിന് മുമ്പിൽ അവര് പതറി നിലത്ത് വീണു, പിന്നോട്ട് വീണു, പിന്നോട്ട് വീണു. യേശു അവരെ ധൈര്യപ്പെടുത്തുക, വേണ്ട ഞാൻ തന്നെയാണ്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തന്നെ എന്ന് പറഞ്ഞ് മൂന്നുവട്ടം അവരെ അത് ആവർത്തിക്കും. തന്നെത്താനെ യേശു നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകൾ ഈ സത്യത്തിലേക്കൊന്ന് തുറന്നിരുന്നെങ്കിൽ, ദൈവമേ കർത്താവേ, ജീവിതത്തിലെ മാനവരാശിക്ക്, മനുഷ്യന്, എനിക്ക്, ഞങ്ങൾക്ക്, തലമുറകൾക്ക് കർത്താവ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകേണ്ടവരായിരുന്നു. എന്നും പാപത്തിന് അടിമപ്പെട്ട് നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിട്ട് ആ നിലയിൽ നഷ്ടപ്പെട്ടു പോകേണ്ടവരായിരുന്നു. പക്ഷെ കർത്താവ് അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് സന്തോഷത്തോടെ, ഓ അവിടുന്ന് സന്തോഷത്തോടെ, അവിടുന്ന് റെഡിനെസ്സോടെ, വില്ലിംഗ്നെസ്സോടെ, അവിടുന്ന് ആ നിലയിലുള്ള താല്പര്യത്തോടെ, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നല്ലോ, ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി തീർന്നല്ലോ, ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ചല്ലോ, ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തിയല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ആ നിലയിൽ ബലിയായി തീർന്നല്ലോ, എല്ലാം തന്നെത്താനെ കർത്താവേ ചെയ്തല്ലോ. എത്ര അതിന്റെ പിന്നിലുള്ള ഒരു മനോഭാവം! ആ മനോഭാവം നമ്മൾ ഇന്ന് രാവിലെ കണ്ടിരുന്നെങ്കിൽ കർത്താവിനോടുള്ള നമ്മുടെ നന്ദി വളരെ വളരെ വർദ്ധിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു കടപ്പാട് തീർക്കാൻ പോരുന്നത് പോലെ ആ നിലയിൽ വന്ന് ഓ പാപപരിഹാര ബലിയായി തീർന്ന് താൻ കടന്നു പോവുകയല്ല ചെയ്തത്, താനതിന് താല്പര്യത്തോടെ കാത്തുകൊണ്ടിരുന്നു. തന്നെത്താൻ അതിന് തയ്യാറായി ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും താൻ തന്നെത്താൻ ആ ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് അത് സംഭവിച്ചത്. നാം എന്തുകൊണ്ടാണ് യേശു തന്നെത്താൻ ഏൽപ്പിച്ചു തന്നത്? യേശു എന്തുകൊണ്ടാണ് ഇത്രത്തോളം സന്തോഷത്തോടെ ഈ ക്രൂശ് സഹിച്ചത്? ഇതിന്റെ എല്ലാ മറുപടി നമ്മൾ എഫേസ്യർ എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഒടുവിൽ വായിച്ച രണ്ട് വാക്യങ്ങളിലെ വളരെ വ്യക്തമായിട്ട് അതിനുള്ള മറുപടിയുണ്ട്. സാധാരണഗതിയിൽ വിഷമകരമായ ഒരു കാര്യം ആരും സന്തോഷത്തോടെ താല്പര്യത്തോടെ തന്നെത്താൻ ചെയ്യുകയില്ല. പക്ഷെ യേശുവിനത് തന്നെത്താൻ ചെയ്യാൻ പ്രേരകമായ കാര്യം എന്താണ്? എഫേസ്യർ എഴുതിയ ലേഖനത്തിലെ പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. 5-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം, തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? അത് യേശു സ്നേഹിച്ചത് കൊണ്ടാണ്. അതിന്റെ 25-ാം വാക്യം, ക്രിസ്തുവും സഭയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ കാര്യത്തെ മധുരതരമാക്കിയത് ഏതാണ്? സ്നേഹമാണ്, നമ്മളോടുള്ള സ്നേഹമാണ്. 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചെടുത്ത് നോക്കുക, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ നിലയില് ഒരു ക്രൂശ് മരണം, ഈ നിലയില് ഒരു താഴ്ച, ഈ നിലയില് തന്നെ താൻ ഒഴിക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം യേശു സന്തോഷത്തോടെ ചെയ്യുന്നതിന് കാരണം, അതിന്റെ കാരണമാണ് നമ്മളിവിടെ കണ്ടെത്തിയത്. അതെന്താണ്? സ്നേഹമാണ്. സ്നേഹമാണ്, സ്നേഹത്തിലേ അത് ചെയ്യാനായിട്ട് കഴിയൂ. സ്നേഹമുണ്ടെങ്കിൽ പ്രയാസമുള്ള ഏത് കാര്യവും എന്തായിത്തീരും? മധുരതരമായി തീരും. ഒരു അമ്മ അമ്മ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നു. ഓരോ ദിവസവും എന്തെല്ലാം കഷ്ടപ്പാടാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഇനി എന്താ ഉണ്ടാക്കേണ്ടത്, വൈകിട്ട് ഉണ്ടാക്കേണ്ട. അപ്പോഴിതാ ഒരു ദിവസം ഒരു മറുപടി കിട്ടി, ഒരു കത്ത് വഴിയാണ് ഒരു മകൻ, തന്റെ മകൻ ഇന്ന് വരും. മകൻ വരുന്ന ദിവസം അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോ ഇനിയിപ്പോ എന്തോ ഉണ്ടാക്കേണ്ടത് എന്നാണോ? അന്ന് അവളെ സംബന്ധിച്ചിടത്തോളം അന്നും അവൾ എന്ത് ചെയ്യുന്നുണ്ട്? കഷ്ടപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, അത്താഴം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടിലെല്ലാം ഒരു സന്തോഷമുണ്ട്. എന്റെ മകൻ ഇപ്പൊ വരും 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 അവന് കഴിക്കാൻ വേണ്ടിയാ. അവനങ്ങ് ശീലിച്ചു പോയി കാണും അവന്. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു ഭർത്താവ് ഈ രണ്ടു വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് ഭർത്താവ് വരുന്നു എന്ന് കേൾക്ക. ഈ രണ്ടു വർഷവും സഹോദരി ഇവിടെ കഷ്ടപ്പെട്ട് എന്തോ ആ ഓരോ ദിവസം ഉണ്ടാക്കുന്നു, ഇതെന്തോ ഒരു പണിയാണ്, കഷ്ടപ്പാടാണ് എന്നെല്ലാം പറഞ്ഞിരുന്നവളാണ്. പക്ഷെ ഭർത്താവ് വന്ന ദിവസം അതേ കഷ്ടപ്പാട് തന്നെയാണ് അവൾ ചെയ്യുന്നത്, അതേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അന്ന് അയ്യോ ഇത്ര വേഗത്തിൽ ജോലി തീർന്നു. എന്താ ഈ ജോലി ഇത്ര വേഗത്തിൽ തീർത്തത്? എന്താണ് ഈ ജോലിയെ മധുരമാക്കി തീർത്തത്? ഭർത്താവിനോടുള്ള സ്നേഹം, തന്റെ മകനോടുള്ള സ്നേഹം. പ്രിയമുള്ളവരെ, ഏത് കഠിനപ്പെട്ട ജോലിയെയും മധുരമുള്ളതാക്കി തീർക്കുന്നത് സ്നേഹമാണ്. യേശുവും തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത് സ്നേഹത്തിലാണത് ചെയ്തത്, സ്നേഹത്തിലാണ് ചെയ്തത്. നമ്മുടെ ഹൃദയം ഈ കാര്യങ്ങളാൽ ഒന്ന് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ യേശു തന്നെ താൻ സന്തോഷത്തോടെ, ഓ താല്പര്യത്തോടെ താനെ ക്രൂശ് സഹിച്ച ഓരോ രംഗവും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയപ്പം തന്നെ താൻ എന്നൊരു പദം, ഒരു പദപ്രയോഗം വെച്ചത് കേവലം യാദൃശ്ചികമാണോ? അല്ല അല്ല, യാദൃശ്ചികമല്ല. അതിന്റെ പിന്നിലുള്ള യേശുവിന്റെ മനോഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, അതിൽ നിന്ന് നമ്മോടൊരു പ്രബോധനം നൽകാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ബോധപൂർവം രേഖപ്പെടുത്തിയതാണ് തന്നെ താൻ എന്നുള്ള വാക്ക്. ആ വാക്കിൽ നാം അത് കടന്നു ചെല്ലുമ്പോൾ താൻ തന്നെ താൻ എങ്ങനെ അത് ചെയ്യാൻ കഴിഞ്ഞു? സ്നേഹത്തിലാണ് അത് ചെയ്തത്, സ്നേഹത്തിലാണ് ചെയ്തത്. എന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു കർത്താവ്, എന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു കർത്താവിന് ക്രൂശ് മരണം. ആ നിലയില് പ്രയാസമുള്ളതായി തീർന്നില്ല. ഞാൻ ഒരു പ്രത്യേക അർത്ഥത്തിലാണ് പറയുന്നത്. അതിന്റെ പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആ മരണത്തെ മധുരതരമാക്കി തീർത്തു. ഞാൻ എബ്രായർക്കെതിരെ ലേഖനത്തിലെ ഒരു വാക്യം യേശുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ ഞാൻ ചിലപ്പം ചില നേരം അതിന്റെ മുമ്പിൽ അങ്ങ് ആ വാക്കിന്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, അവൻ മരണം ആസ്വദിച്ചത്. മരണം ആസ്വദിക്കുക. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആസ്വദിക്കുക എന്ന് വെച്ചാൽ ഐസ്ക്രീം ഒക്കെയാണ് ആളുകൾ ആസ്വദിക്കുന്നത്. മറ്റേത് കയ്പുള്ള കഷായമോ എങ്ങനെങ്കിലും കുടിച്ചു തീർക്കുക ചെയ്യുന്നത്. യേശു മരണത്തെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? മരണം ആസ്വദിച്ചവനായി. ആസ്വദിക്കുക, എങ്ങനെയാണ് മരണത്തെ ആസ്വാദ്യകരമാക്കി തീർത്തത് യേശുവിന്? സഹോദര സഹോദരി, കുഞ്ഞെ, എന്നോടും നിന്നോടുമുള്ള സ്നേഹമാണ് കാര്യത്തെ ആസ്വാദ്യകരമാക്കി തീർത്തത്. ആ മരണത്തിന്, ക്രൂശീകരണത്തിന് അതിന്റേതായ പങ്കപ്പാടുകളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ആസ്വാദ്യകരമാക്കി തീർത്തത് എന്നോട് നിന്നോടുള്ള സ്നേഹമാണ്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നീ ഞാനും വിലയേറിയ ആളുകളല്ലായിരിക്കാം. നമ്മളൊക്കെ അഗണ്യരായ ആളുകളായിരിക്കാം, ആർക്കും വേണ്ടാത്ത ആളുകളായിരിക്കാം. അങ്ങനെ ഒരു പദപ്രയോഗമുണ്ട് മലയാളത്തില്, ആർക്കും വേണ്ടാത്തവർ, ആർക്കും വേണ്ടാത്തവർ. നീ ഇന്ന് രാവിലെ നിന്നെ തന്നെ ആർക്കും വേണ്ടാത്തവളായിട്ടും ആർക്കും വേണ്ടാത്തവനായിട്ടുമാണോ കാണുന്നത്? പക്ഷെ നിന്നെ ഒരാൾക്ക് വേണം. ആർക്കാണ്? കർത്താവിന് വേണം, കർത്താവിന് വേണം. നിന്നെ സ്നേഹിച്ച് കർത്താവ് മരണത്തെ ആസ്വദിച്ചു. നിന്നെ സ്നേഹിച്ച് തന്നെ താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം, ഓ അതിന്റെ നീളം, വീതി, ഉയരം, ആഴം നാം ഒന്ന് കണ്ടിരുന്നെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിനോട് ഒരു പുതിയ ആ നിലയിലുള്ള ഒരു താല്പര്യം, ആ നിലയിലൊരു പ്രതിബദ്ധത നമുക്ക് ഇന്നുണ്ടാകുമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇതേവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കർത്താവിന് നമ്മോടുള്ള ആ ഒരു അടുപ്പം, അതെത്ര സ്വാഭാവികമായിരുന്നു, എത്ര താല്പര്യപൂർവമായിരുന്നു, എത്ര സന്തോഷപൂർവമായിരുന്നു, എത്ര സ്നേഹത്തോടെയായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ രണ്ടാം ഭാഗം കൂടെ പറയുമ്പോഴോ നമുക്കും തിരിച്ച് കർത്താവിനോടുള്ള മനോഭാവം എങ്ങനെയായിരിക്കണം? അതൊരു ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിനായിട്ട് എന്നെയും നിന്നെയും വിളിച്ചു വിളിച്ചു നാം ക്രിസ്തീയ ജീവിതം നയിക്കുന്നു, മീറ്റിങ്ങുകൾക്ക് പോകുന്നു, ഓ ദൈവവചനത്തെ അനുസരിക്കുന്നു, കൽപ്പനകൾ കാത്തുകൊള്ളുന്നു, നമ്മുടെ പോരാട്ടങ്ങളിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു. ഇതൊക്കെയും നീ ഞാനും അനുഭവിക്കുന്നത് ഒരു കടമ തീർക്കുന്നത് പോലെയാണോ? അതോ നീ അത് ആസ്വദിക്കുന്നുണ്ടോ? എങ്ങനെ ആസ്വദിക്കാൻ കഴിയും? ഇതെങ്ങനെ കോച്ചെടുക്കുന്നത്? എങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നു? സഹോദര വേറെ വല്ല കാര്യവും പറ, പ്രായോഗികമായിട്ട് നടക്കുന്ന വല്ല കാര്യവും പറ. എന്താണ് നിങ്ങൾ സത്യത്തിൽ ചോദിക്കുന്നത്? എങ്ങനെ ഇതിനെ ആസ്വാദ്യകരമാക്കി തീർക്കും? കർത്താവ് നിന്നെ സ്നേഹിച്ച് താൻ കോശിമരണം ആസ്വദിച്ചെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമുക്കിതും ആസ്വാദ്യകരമാക്കി തീർക്കാൻ കഴിയും. സ്നേഹം കാര്യങ്ങളെ വ്യത്യാസമാക്കി തീർക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തീയ ജീവിതം ആ നിലയിൽ സ്വാഭാവികമായ ഒന്ന്, നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ തന്നെ ഒരു സ്വാഭാവികമായ താല്പര്യപൂർവമായ സന്തോഷപൂർവമായ ഒരു കാര്യമായിട്ട് നാം ഈ കാര്യം ചെയ്യുന്നുണ്ടോ? അതോ ഓ എന്തോ ചെയ്യാം, എന്നെ ഈ സഹോദരന്മാർ വിടുകയില്ല, അവരെ സമ്മതിക്കുകയില്ല, മീറ്റിങ്ങിന് ചെന്നില്ലെങ്കിൽ ഫോണിൽ വിളിച്ചോളെ, എന്താ ചെല്ലാത്തതെന്ന് ചോദിക്കും. ഒരു കാര്യങ്ങള് കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അകത്ത് ഒരു നിർബന്ധമല്ല, അതിന്റെ അകത്ത് സ്വാഭാവികമായ ഒരു താല്പര്യമാവുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതം ആ നിലയിലാണോ? ഇങ്ങനെ ഒരു കൊച്ചു കാര്യം മാത്രം ചോദിക്കാനാണ് ഇന്ന് എന്റെ ആഗ്രഹം. അതോ നമ്മളൊരു നിർബന്ധത്തിൽ, മറ്റ് നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കഷ്ടപ്പെട്ട് പാടുപെട്ട് എങ്ങനെയും ഇതങ്ങ് കൊണ്ടുവന്ന് അങ്ങ് എത്തിക്കണം. ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാന് അങ്ങ് രാവിലെ മുതല് ട്രാക്ട് കൊടുക്കാനും സുവിശേഷ പ്രവർത്തനങ്ങൾക്കും ഒക്കെ പോവുക, എങ്ങനെയും എന്റെ ഈ കടമയങ്ങ് ചെയ്ത് തീർക്കണ്ടായോ? എങ്ങനെയും അങ്ങ് ചെന്ന് ചേരണ്ടായോ? ഞാൻ വിചാരിച്ചു ഇത്ര കഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണോ അങ്ങ് ചെന്ന് ചേരുന്നതും? ക്രിസ്തീയ ജീവിതം ആസ്വാദ്യകരമല്ലേ? എങ്ങനെങ്കിലും എന്തോ തലച്ചുമടെ ഒരു കാര്യം ഇരിക്കുന്നു, ഇത് കൊണ്ടുവന്ന ആ ചുവടുതാങ്ങയെ കൊണ്ട് വെക്കണം എന്നുള്ള നിലയിലാണോ ക്രിസ്തീയ ജീവിതം നിനക്കായിരിക്കുന്നത്? ഒരു കമ്പൽഷൻ അതുണ്ടോ? അതുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ എവിടെയോ കുറവ് വന്നുപോയി എന്നാണ്. സഹോദര സഹോദരി ഓർക്കുക, ഒരു നാൾ നീ കർത്താവിനെ കണ്ടുമുട്ടിയ ദിവസം, കർത്താവുമായിട്ട് നിനക്ക് നല്ല അടുപ്പമുണ്ടായിരുന്ന ദിവസം, ഓരോ മീറ്റിംഗും നിന്നെ സംബന്ധിച്ചിടത്തോളം അതിനായിട്ടുള്ള ഒരു താല്പര്യമാണ്, എനിക്ക് പോണം എന്നാ, അടുത്ത മീറ്റിംഗ് എന്നാ, അടുത്ത കൂടിവരം എന്നാ, അല്ലെങ്കിൽ അടുത്ത സഹോദരനെ എപ്പോഴാ കാണുന്നത്, സഹോദരി എപ്പോഴാ കാണുന്നത്. ആ നിലയിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ സ്വാഭാവികമായ ഒരു ഒഴുക്കായിരുന്നു. പക്ഷെ ഇന്ന് അതൊരു നിർബന്ധമായി തീർന്നിരിക്കുകയാണ്. എങ്ങനെങ്കിലും ഓ ചിലപ്പോഴേ എന്താ സൗര, അതെ മഴയ്ക്കൊരു സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ. അപ്പോ ഇപ്പൊ മഴയുടെ സമയമല്ലല്ലോ, കാലവർഷം കഴിഞ്ഞു, തുലാവർഷം ഒട്ട് തുടങ്ങിയില്ല, മഴയ്ക്കൊന്നുമില്ലല്ലോ. അല്ല, കാലവർഷവും തുലാവർഷവും കൂടെ ചേർന്ന് ഒരു കൂടിപ്പെയ്ത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ചിലപ്പോൾ സംഭവിച്ചേക്കും ഉച്ച കഴിഞ്ഞ്. അതുകൊണ്ട് അവര് ഈ കാര്യങ്ങൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കർത്താവിനെ കണ്ടാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായി ഈ കാര്യങ്ങളിലേക്ക് ഒരു താല്പര്യം ഉണ്ടാകും. ഞാൻ ഒരിക്കൽ നമ്മുടെ ഒരു സഹോദരന് KSRTC എന്ന് വിരമിച്ചപ്പോ നമ്മളൊക്കെ കൂടെ പറഞ്ഞു, സഹോദരനോട് പറഞ്ഞു, വിശ്വാസികളെയും KSRTC ബസ്സിനെയും കൂടെ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവമൊഴിക്കൊരു ചെറിയൊരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞു. അതായത് KSRTC ബസ്സും വിശ്വാസികളും തമ്മിൽ വലിയ ബന്ധമുണ്ട്, പല ബന്ധമുണ്ട്. അതായത് ഒരു ദിവസം വൈകുന്നേരം രാത്രി 10 മണിക്ക് ഓട്ടം കഴിഞ്ഞ് കൊണ്ടുവന്ന് വണ്ടി ഇട്ടേച്ച് പോയതാ, പിറ്റേന്ന് രാവിലെ 6 മണിക്ക് വീണ്ടും ഫസ്റ്റ് ട്രിപ്പ് ഓടണം. ഓടാനായിട്ട് ചെന്ന് അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം സെൽഫ് എടുക്കുന്നില്ല. എന്തുകൊണ്ട്? തലേന്ന് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പിറ്റേന്ന് എന്ത് പറ്റി, വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ആകുന്നില്ല, സെൽഫ് എടുക്കുന്നില്ല. ഡ്രൈവറുടെ വെത്തപ്പാടെല്ലാം കൂടെ കണ്ട് പിന്നെ സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന ആളുകളും ആ ബസ്സെ പോകേണ്ടി വരും, എല്ലാം കൂടെ കയറി തള്ളി ഒരു വിധത്തിൽ ഇറക്കത്തിൽ കൊണ്ടുവന്ന് ഇറക്കത്തിൽ അങ്ങോട്ട് പോയി തള്ളി കൊണ്ടുവന്നതിന്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ സ്റ്റാർട്ടായി. ഇപ്പോ ആളുകളെല്ലാം കൂടെ ചാടി കയറി വണ്ടി പോവുക. ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാ, തലേന്ന് വരെ കുഴപ്പമൊന്നുമില്ല, പിറ്റേന്ന് അല്ലെങ്കിൽ പിറ്റേയായിട്ട് കാണുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല, സെൽഫ് എടുക്കുന്നില്ല. സൗര സൗര സെൽഫ് എടുക്കുന്നില്ലേ? KSRTC ബസ് പോലെ പലതും അല്ലെ, ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് പെട്രോൾ ലീക്കായി വഴി കടന്നു പോയി. അതേവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പോകുന്ന പോക്കില് ബ്രേക്ക് പോയി. ഇന്നലെയാന്ന് തോന്നുന്നു ഒരു സൗരം പറഞ്ഞു, താൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ഒരു ഇറക്കത്തിലേക്ക് ചെന്നപ്പം പെട്ടെന്ന് ബ്രേക്ക് പോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ചിലരങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോവുക, പെട്ടെന്ന് സൗകര്യയുടെ ബ്രേക്ക് അങ്ങ് പോയി, വർത്തമാനത്തിന്റെ ബ്രേക്ക് പോയി, പെരുമാറ്റത്തിന്റെ ബ്രേക്ക് പോയി, എവിടെയെങ്കിലും ചെന്ന് ഇരിക്കും. KSRTC ബസ്സും വിശ്വാസികളും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. സഹോദരൻ അത് എഴുതിയില്ല എന്നെങ്കിലും ഒരിക്കലും അദ്ദേഹം അത് എഴുതുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പലരും പുറകിൽ നിന്ന് തള്ളിക്കൊണ്ടുവന്ന് ക്രിസ്തീയ ജീവിതത്തിലേക്ക് അങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണെങ്കിൽ തന്നെത്താൻ എന്നാണ് യേശു ഈ കാർത്തവ്യം ചെയ്തപ്പോൾ അതിന്റെ പിന്നില് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത് എന്നുള്ളത് നമ്മൾ കാണണം. പ്രിയമുള്ളവരെ, നമ്മളത് കാണണം. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങള് പലതും ഒരു ഭാരമുള്ള കാര്യമായി തീരുന്നത്? ഒരു ദേവദാസൻ ഒരു നഴ്സിന്റെയും ഒരു അമ്മയുടെയും അവരുടെ ഹൃദയവികാരങ്ങളെ താരതമ്യം ചെയ്ത് നമ്മുടെ ഇന്റർനെറ്റിലെ ഒരു ആർട്ടിക്കിൾ എഴുതിയത് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് തന്നത് ഞാൻ വായിക്കാനിടയായി. ഒരു അമ്മയും ഒരു നഴ്സും അവര് രണ്ടുപേരും തമ്മില് ചില സാമ്യങ്ങളുണ്ട്. ഒരു ഹോസ്പിറ്റലില് ഒരു കുഞ്ഞ് കിടക്കുകയാണെന്നിരിക്കട്ടെ, ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് നേഴ്സിനുള്ളത്. അവള് നേഴ്സായിട്ട് അവിടെ 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഈ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നു, കുഞ്ഞിന് വേണ്ട പരിചരണങ്ങൾ ചെയ്യുന്നു, അതിനെ കുളിപ്പിക്കുന്നു, അതിനെ താരോലിക്കുന്നു, അതിന് മരുന്ന് കൊടുക്കുന്നു, വെള്ളം വേണോന്ന് ചോദിക്കുന്നു, വെള്ളം കൊടുക്കുന്നു. ഇതെല്ലാം എത്ര മണിവരെ ഉള്ളൂ? 5 മണിവരെ. ഇതെല്ലാം ചെയ്യുന്നതിനിടയിലും അവള് ക്ലോക്കിൽ നോക്കുക, 5 ആയോ വാച്ചെ നോക്കുക. 5 മണിയായാൽ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ അവൾ ആ പരിപാടി അവസാനിപ്പിച്ചു, വാനിറ്റി ബാഗ് ഒക്കെ എടുത്ത് ഇറങ്ങി, പിന്നെ ഷോപ്പിങ്ങിന് പോയി, സിനിമയ്ക്ക് പോയി, വീട്ടിൽ വന്നു, TV കണ്ടു. പിറ്റേന്ന് രാവിലെ 8 മണിക്കോ 9 മണിക്കോ ഈ ജോലിക്ക് കയറുന്നത് വരെ അവൾ എന്ത് ചെയ്യുന്നില്ല? ഈ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. അത്യാസന്ന നിലയിൽ കഴിയുന്ന ഈ കുഞ്ഞ്, ആ കുഞ്ഞിനെ കുറിച്ച് അവൾ ചിന്തിക്കുന്നില്ല. പിറ്റേന്ന് 9 മണിക്ക് ജോലിക്ക് കയറിയാൽ അന്നേരം വീണ്ടും ഈ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. 5 മണിയായാൽ തന്റെ ജോലി കഴിഞ്ഞ് ആ കുഞ്ഞിനെ ശുശ്രൂഷിച്ചത്, നഴ്സ് ശുശ്രൂഷിച്ചത് ഒരു ജോലിയായിട്ടാണ്. എന്നാൽ ആ സ്ഥാനത്ത് ഒരു അമ്മയാണ് എന്ന് കരുതുക, അമ്മയാണ് സ്വന്തം കുഞ്ഞ് മരണാസന്നനായി കിടക്കുന്നു, ആ കുഞ്ഞിനെ ഈ നേഴ്സ് ശുശ്രൂഷിച്ചതുപോലെയൊക്കെ തന്നെയാണ് ഈ അമ്മയും ശുശ്രൂഷിക്കുന്നത്, ഒരുപക്ഷെ അത്രയും ഭംഗിയായിട്ട് ശുശ്രൂഷിക്കുന്നു പോലുമില്ല. എന്നാൽ 5 മണിയാകുമ്പോ ആ അമ്മ കാര്യങ്ങൾ നിർത്തി പോകുമോ? ഇല്ല, ഇല്ല, ഇല്ല. അവള് ഷോപ്പിങ്ങിന് പോകുന്നില്ല, അവള് TV കാണാൻ പോകുന്നില്ല, അവള് മറ്റുല്ലാസങ്ങൾക്ക് പോകുന്നില്ല. അവളുടെ മുഴുവൻ ചിന്തയും ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയാണ്. കാരണം അവൾ ആരാണ്? അവളൊരു അമ്മയാണ്. ഒരു അമ്മയെന്നുള്ള നിലയിൽ ഒരു കാര്യം ചെയ്യുന്നതും ഒരു നഴ്സ് എന്നുള്ള നിലയിൽ ഒരു കാര്യം ചെയ്യുന്നതും രണ്ടുപേരും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. ഒരേ പോലെയായിരിക്കാം കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത്, പക്ഷെ രണ്ടിന്റെയും പിന്നിൽ വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കടന്നു വന്നത് താനൊരു അമ്മയെ പോലെയാണ്, ഒരു നഴ്സിനെ പോലെയല്ല, ഒരു കടമ തീർക്കുന്നത് പോലെയല്ല, ഒരു അമ്മയെ പോലെയാണ് നമുക്ക് വേണ്ടി ഈ കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്തു. കുഞ്ഞ് ഒരു പക്ഷേ അമ്മയുടെ മടിയിൽ മലമൂത്ര വിസർജനം ചെയ്തു, അമ്മയ്ക്ക് അതിൻ്റെ അകത്ത് പ്രയാസമില്ല. അതേസമയം ഒരു നഴ്സിനോ? ആ കാര്യങ്ങളെ വ്യത്യാസമാക്കുന്നത് സ്വന്തമാണ്, എന്റേതാണ്, ആ അതിന്റെ പിന്നിലുള്ള ആ സ്നേഹമാണ്. യേശു എന്നെയും നിന്നെയും സ്നേഹിച്ചത് ആ സ്വന്തം പോലെയാണ്, സ്വന്തം പോലെയാണ്, സ്വന്തമായിട്ടാണ്, നിർബന്ധമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിനെ തിരിച്ചു സ്നേഹിക്കുന്നതോ അമ്മയെ പോലെ? നാം പാടിയല്ലോ, തള്ളയെ പോൽ നമുക്കുള്ള ഒരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. അമ്മയെ പോലെ നമ്മളെ സ്നേഹിച്ച കർത്താവ്, ആ കർത്താവിനെ നമ്മൾ തിരിച്ചു സ്നേഹിക്കുന്നത് ഒരു നഴ്സിനെ പോലാണോ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇതേ കാര്യം തന്നെ ചെയ്യുക. നമ്മള് SSOSലെ സഭയ്ക്ക് എഴുതിയ കാര്യമുണ്ടല്ലോ, നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണിരിക്കുന്നു, നീ മാനസാന്തരപ്പെട്ട് അതേ കാര്യം തന്നെ ചെയ്താൽ മതി. എന്തിലേക്ക് മാനസാന്തരപ്പെടണം? ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ വന്നിട്ട് അതേ കാര്യം തന്നെ ചെയ്താൽ മതി. പ്രവൃത്തി പഴയത് തന്നെ ചെയ്താൽ മതി, പക്ഷെ അതിന്റെ പിന്നിലെ മനോഭാവത്തിൽ ഒരു മാനസാന്തരം വരണം. തന്നെത്താൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തു ആ നിലയിൽ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തവനാണ്. അവിടുന്ന് ആ നിലയിൽ ചെയ്തു. കർത്താവിന്റെ ജീവിതത്തിലെ ഈ കാര്യങ്ങളെ സന്തോഷകരമാക്കിയ വേറൊരു കാര്യം തന്നെത്താൻ ചെയ്തതിന്റെ പിന്നിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. തനിക്കൊരു സ്വയത്തിന്റെ ആ നിലയിലുള്ള ഒരു ഡിമാൻഡ് ഇല്ലാതാണ് കർത്താവ് ഈ കാര്യങ്ങളെ ചെയ്തത്. തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ചു, എന്നൊക്കെ നമ്മൾ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ. താൻ എന്ത് ചെയ്തു? തന്നെത്താൻ ഒരു ദാസനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ദാസനായി തീർന്നു. ഇങ്ങനെ ദാസനായി തീർന്നത് ഒരു കാര്യമാണ്, അതേസമയം ദാസനാകാതെ തന്നെ ദാസ്യ പ്രവർത്തികൾ ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ദാസനായി തീർന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ നാം കണ്ടു അവന് ദാസരൂപം എടുത്തു. ഏഴാമത്തെ വാക്യം, തന്നെത്താൻ ദാസരൂപം എടുത്തു. അങ്ങനെ വന്ന കർത്താവ് ദാസനായിരുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിലേക്ക് വരുമ്പോ തനിക്ക് തന്റെ അങ്കി ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് ചുറ്റി, ഓ ഒരു ദാസനെ പോലെ അവരുടെ കാല് കഴുകാൻ പ്രയാസമില്ലായിരുന്നു. ഒന്നാമത് അവിടുന്ന് ഒരു ദാസനാണ്, അതുകൊണ്ട് അവിടത്തേക്ക് ദാസ്യപ്രവൃത്തി ചെയ്യാൻ വിഷമമില്ലായിരുന്നു. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. നമ്മൾ വളരെ കർത്താവിന് വേണ്ടി വളരെ ദാസ്യ പ്രവൃത്തികൾ ചിലപ്പോൾ ചെയ്തേക്കാം, പക്ഷെ ഒരു ദാസനായി തീരാതെ ചെയ്യാനായിട്ട് കഴിയും. അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ആളുകൾക്ക് ഒരു ദാസനായി തീരാതെ താൻ ഒരു കടമ ചെയ്യുന്നത് പോലെ താൻ ആളുകളുടെ പാദം കഴുകാനായിട്ട് ചെന്നിരുന്നെങ്കിലോ, പാദം കഴുകാനായിട്ട് ചെന്നിരുന്നെങ്കിൽ അവിടെ പല കാര്യങ്ങളും നടക്കുമായിരുന്നു. പാദമൊക്കെ കഴുകും. നിഷ്ക്രിയത യൂദയുടെ പാദം കഴുകുമ്പം എങ്ങനെയായിരിക്കും? അതേസമയം ഒരു ദാസനായതുകൊണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമില്ല. പത്രോസ് ഇവനെന്നെ തള്ളിപ്പറയുകയും പ്രാകുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് അവന്റെ കാല് കഴുകാൻ ഒരു ദാസനാകാതെ ദാസ്യപ്രവൃത്തി ചെയ്താൽ അത് പാടുള്ള ഒരു കാര്യമാണ്, പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇന്ന് പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാം പലപ്പോഴും ദൈവസഭയ്ക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും ചെയ്യുന്ന പല പ്രവൃത്തികളിലും നമുക്കൊരു ഭാരമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും ആ ദാസ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, ഓ സേവനത്തിന്റെ ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷെ നാം ഒരു സേവകനായി തീർന്നിട്ടില്ല. ദാസ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരു ദാസനായി തീർന്നിട്ടില്ല, ദാസനായി തീർന്നിട്ടില്ല. ഇവിടെ കർത്താവ് എന്ത് ചെയ്തു? ആദ്യം അവിടുന്ന് ദാസനായി തീർന്നു. ദാസനായി തീർന്നതിന് ശേഷമാണ് ദാസ്യപ്രവൃത്തി ചെയ്തത്. ദാസനായി തീരാതെ ദാസ്യപ്രവൃത്തി ചെയ്താലോ? ചെയ്താൽ അതിന്റെ അകത്തൊക്കെ കുറെ ഡിമാൻഡുണ്ട്. ഞാനാണ് അതൊക്കെ ചെയ്തത്. ഞങ്ങൾ വെള്ളിയാഴ്ച കൂടിയപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, ഈ കസേരയല്ലേ വിട്ടത് ഞാനാ. ഞാനൊന്നും മിണ്ടുന്നില്ല, പക്ഷെ കസേരയല്ലേ വിട്ടേച്ചാളിൽ ഇരിക്കുമ്പം ബാക്കി കസേരയൊക്കെ വന്ന് ഇരിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുക, അവരൊക്കെ വന്നു ഇരിക്കുന്നു. ഞാൻ വന്ന് കസേരയെല്ലാം തുടച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി ശരിയാക്കി ഇട്ടപ്പം കുറെ പേര് വന്നിരിക്കുന്നു. ഞാൻ കസേര തുടച്ചത് ഒരു ദാസ്യപ്രവൃത്തി അല്ലേ? ദാസ്യപ്രവൃത്തിയാ ഞാൻ ചെയ്തത്, പക്ഷേ ഞാനൊരു ദാസനായി തീരാതെ ഈ ദാസ്യപ്രവൃത്തി ചെയ്തപ്പോൾ അതെനിക്ക് ഭാരമുണ്ടാക്കി, എനിക്ക് ചില ഡിമാൻഡുകൾ ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതത്തിന്റെ ചില വളരെ സത്യമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെയാ നമ്മൾ അത് കണ്ടെത്തേണ്ടത്? ആ സഹോദരനെ സഹോദരി വേണ്ട പോലെ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെന്നുള്ളതല്ല അത് കാണേണ്ടത്, മറിച്ച് കർത്താവിനോടുള്ള എന്റെ സ്നേഹത്തിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഞാന് വളരെ ദാസ്യ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, പക്ഷെ ഞാനൊരു ദാസനായി തീർന്നിട്ടില്ല. ഒന്നാമത് നമ്മൾ എന്ത് വേണം? നമ്മൾ ഒന്നാമത് അതായി തീരണം, അതിനുശേഷം ആ പ്രവൃത്തി ചെയ്യണം. അതൊരു പ്രമാണമാണ്. 2 കൊരിന്ത്യരിൽ നമ്മൾ അങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ, അത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ചാണ്. 2 കൊരിന്ത്യർ 8:8 അതിന്റെ 5 വാക്യം, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിന് പിന്നെ ദൈവേശത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. നോക്കുക, അവിടെ ഒരു ധർമ്മചേരത്തെ കുറിച്ച് പറയുക. കൊരിന്ത്യരിലെ സഭയ്ക്ക് കത്തെഴുതുമ്പോ ഇതാ ഒരു സഭയെ കുറിച്ച് പറയുന്നു. അവരുടെ കാര്യം പറയുക, ഒരു കൂട്ടരുടെ കാര്യം പറയുക. അവരെന്ത് ചെയ്തു? അവര് ദൈവത്തിന് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്തു? അവരെ തന്നെ ദൈവത്തിന് കൊടുത്തു. ഒന്നാമത് ദാസനായി, എന്നിട്ട് ദാസ്യപ്രവൃത്തി ചെയ്തു. അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി തീർന്നു. ഒന്നാമത് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യം തന്നെ ചെയ്യുക. നമ്മൾ വളരെ കമ്പൽഷനിൽ, വളരെ നിർബന്ധത്തിൽ ചിലത് ചെയ്തെന്നിരിക്കും, പക്ഷെ ഉള്ളിൽ എന്തില്ല? ഉള്ളിൽ ആ സ്വാഭാവികതയില്ല, സ്വാഭാവികതയില്ല. നല്ല കാര്യമാണ് ചെയ്തത്, കൊടുത്തു, പക്ഷെ ഒന്നാമത് നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് കൊടുത്തിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു ആദ്യം ദാസനായി തീർന്നു, അതിനുശേഷമാണ് ദാസ്യപ്രവൃത്തികൾ ചെയ്തത്. പ്രിയമുള്ളവരെ, ഇതിനൊരു എളുപ്പവഴിയില്ല. നമ്മള് ദാസ്യപ്രവൃത്തി ചെയ്യുകയും ദാസനായി തീരാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ഉള്ളില് ഒരു ഞരക്കം ഉണ്ടാകും, ഒരു ഭാരമുണ്ടാകും. ആ നിലയിൽ പോയാൽ നമ്മൾ കണ്ടെത്തണം എന്താ ഇതിന്റെ അകത്ത് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ചില വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കുമ്പോൾ ഈ സാധാരണ ഇല്ലാത്ത ശബ്ദം കേൾക്കാം, എന്താ കാര്യം? അതിന്റെ അകത്ത് ഗ്രീസ് കുറഞ്ഞു, ഗ്രീസ് കുറഞ്ഞു, അതിന്റെ അകത്ത് എണ്ണ കുറഞ്ഞു. എണ്ണ കുറഞ്ഞത് കൊണ്ട് ഈ ചക്രം ഓടുമ്പം അതിന്റെ നട്ടും ബോൾട്ടും എല്ലാം കൂടെ കിടന്ന് ഉരുണ്ട് വലിയ കടപെടാന്നുള്ള ഒച്ച ഉണ്ടാക്കുക. എന്നാൽ അതിന്റെ അകത്ത് ഗ്രീസ് ഇട്ട് നോക്കിയേ അതേ ഓട്ടം തന്നെ ഓടുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ഒരു ഭാരങ്ങളുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് സ്നേഹത്തെ എണ്ണയുടെ, മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, എണ്ണയുടെ ഒരു പര്യായോ സ്നേഹത്തിന്റെ ഒരു പര്യായോ എണ്ണയെന്നുമുണ്ട്. എണ്ണ കുറഞ്ഞു, എണ്ണ കുറഞ്ഞു, എണ്ണ കുറഞ്ഞു, കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ എണ്ണ കുറഞ്ഞു. എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ നിലയിലുള്ള ശബ്ദം കേൾക്കുമായിരുന്നില്ല. ഒന്നാമത് കർത്താവിന് കൊടുത്തു, അതിനുശേഷം അവരെ ചെയ്യാനുള്ളത് ചെയ്തു. പ്രിയമുള്ളവരെ, ഇതൊരു ആ നിലയില് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് വലിയ ശുശ്രൂഷ ചെയ്ത ആളാണ്. പക്ഷേ പൗലോസ് ചെയ്തപ്പം താന് ചെയ്തതിന്റെ കാര്യങ്ങൾ നാം ഒന്ന് തെസ്സലോനിക്കർ രണ്ടാമധ്യായത്തില് കാണുന്നുണ്ടല്ലോ. എന്താ ചെയ്തത്? പൗലോസ ചെയ്ത ഒരു ഭാഗം അവരെ കുറിച്ച് താന് ചിന്തിച്ചതിനെ കുറിച്ച് താന് പറയുന്നുണ്ട്. അതിന്റെ രണ്ടാമധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം, ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവനായിരുന്നു. നോക്കുക, അമ്മ താന് വലിയ സേവനമാണ് ചെയ്യുന്നത്, ശുശ്രൂഷയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ശുശ്രൂഷ ഒരു അമ്മയെപ്പോലെ ചെയ്തത്. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നമ്മൾ അമ്മയെപ്പോലാണോ ശുശ്രൂഷ ചെയ്യുന്നത്, അതോ നേഴ്സിനെ പോലാണോ ശുശ്രൂഷ ചെയ്യുന്നത്? കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ ഒഴിച്ചപ്പോൾ താൻ ഒരു അമ്മയെപ്പോലെയാണ് വന്നത്, താൻ സ്നേഹത്തോടെയാണ് അത് ചെയ്തത്. ഓ പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ച് കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ, കർത്താവിനായിട്ട് ജീവിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ആ നിലയിൽ ഒരു സ്വാഭാവികതയുണ്ടോ? തന്നെത്താൻ അത് ചെയ്യാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാര്യങ്ങളെ വ്യത്യാസമാക്കി തീർക്കുന്നത് ഈ ഒരു കാര്യമാണ്. പൗലോസ് ഈ കാര്യം പറയുന്നുണ്ട്. താന് രണ്ട് കൊരിന്ത്യർ 5:14 വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. നോക്കുക, തനിക്കും ചില ഒരു കടമ തീർക്കുന്ന പോലെ പറയുന്ന നിർബന്ധിക്കുന്നു എന്ന് പറയുമ്പം വേറൊരു തരത്തിലുള്ള നിർബന്ധവുമല്ല, സ്നേഹത്തിന്റെ ഒരു നിർബന്ധം, സ്നേഹത്തിന്റെ ഒരു നിർബന്ധം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. സ്നേഹത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അതൊരു ഡെഡ് വർക്കായിട്ട്, ഒരു ചത്ത പ്രവൃത്തിയായിട്ട് തീരും. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവേ, നീ എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഒഴിച്ചെങ്കിൽ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, തന്നെത്താൻ സ്നേഹബലിയായി തീർന്നെങ്കിൽ, കർത്താവേ, ഞാന് തന്നെത്താൻ ഇന്ന് ക്രിസ്തീയ ജീവിതം ജീവിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഉള്ളില് ആ സ്വാഭാവികതയില്ല, എനിക്ക് ഈ കഷ്ണങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നില്ല, ക്രൂശ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭാരപ്പെട്ടതായും ഒക്കെയാണ് തോന്നുന്നത്, സ്വാഭാവികത നഷ്ടപ്പെട്ടു പോയി. നമുക്ക് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, നിന്റെ സ്നേഹം അതിനെ എന്നെ കൂടുതൽ കാണിക്കണമേ. നീ സ്വർഗനിരങ്ങളിലിരുന്നപ്പോ നീ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ നീ എന്നെ സ്നേഹിച്ച് ഓ താണഭൂമിയിലേക്ക് വന്നു. സ്വാഭാവികമായിട്ട് നീ എനിക്ക് വേണ്ടി സ്നേഹബലിയായി തീർന്നല്ലോ കർത്താവേ. എന്നെ ഒരു അമ്മയെപ്പോലെ സ്നേഹിച്ചല്ലോ കർത്താവേ. അമ്മയെപ്പോലെ എന്നെ സ്നേഹിച്ച കർത്താവേ, നിനക്ക് വേണ്ടി ഒരു നേഴ്സിനെ പോലെ തിരിച്ചു പ്രവർത്തിക്കാൻ എനിക്ക് ഇടയാകരുതേ. നീ എനിക്ക് വേണ്ടി വന്നപ്പോ ആ സ്വയത്തിന്റെ എല്ലാം ഉരിഞ്ഞു വെച്ച്, ആ സ്വയത്തിന്റേതായ ആ നിലയിലുള്ള നിർബന്ധങ്ങളെല്ലാം ഉരിഞ്ഞു വെച്ച് ആദ്യം ഒരു ദാസനായി തീർന്നതിന് ശേഷമാണല്ലോ ദാസ്യപ്രവൃത്തി ചെയ്തത്. ഞാനോ, ഞാൻ ഇന്ന് ദാസ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷേ ദാസനായി തീർന്നിട്ടില്ലേ? കർത്താവേ, എന്നെ അവിടുത്തെ സ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവരണമേ എന്ന് നമുക്ക് പറയാമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും 246-ാമത്തെ പാട്ടിലെ 1-2 സ്റ്റാൻസ നമുക്ക് ചേർന്ന് പാടുകയും ചെയ്യാം.